ഭൂമിയെന്നായിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നിനെ വരുവാനിരിക്കുന്നതിനുമായി അവൻ
വാഴ്ത്തപ്പെടുന്ന
പരിശുദ്ധനാകുന്നു,
ബലവാനാകുന്നു, ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ശ്രോതലെ
പോലെ ഭൂമിയിലും ആകണമേ. നമുക്ക് ആവശ്യമുള്ള പന്തരണമേ. ഞങ്ങളെ സമ്പരാനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളറിയാമേ സമ്പരാനിയമ്മേ,
അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായി ആസ്വദിക്കുന്നു. ഒരു മനസ്സോടും ഞങ്ങൾ തലകളെ വണക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ദൈവിക രഹസ്യങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കടന്നു വരുന്നു. തമ്പുരാൻ ഞങ്ങളുടെ ബുദ്ധിയോടൊപ്പം ഓടതിരിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം നൽകി വഴി നടത്തണമേ. പരിശുദ്ധരുഹായാൽ ഞങ്ങളുടെ ഒക്കെയും ബുദ്ധി അവിടുന്ന് പ്രദീപ്തമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറച്ച് കേൾക്കുന്ന കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് നല്ല മുതൽക്കൂട്ടായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. തിരുവനന്തപുരാനെ, പരിശുദ്ധ സഭയെയും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്ന പ്രത്യേക ഞങ്ങളുടെ ഭദ്രാസനത്തെയും മർത്തമറിയം സമാജത്തെയും അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഏകജാതനായ പുത്രനെ പെറ്റ കന്യക മറിയാമിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരെയും ഇതിലൂടെ അനേകർക്ക് നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ആശയങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നവരെയും കർത്താവെ അവിടുത്തെ ക്രമം കൊണ്ട് വഴി നടത്തുമാറാകണമേ. അവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തേണ്ടടുത്ത് അതിന്റെ എല്ലാ ഗുണഫലങ്ങളും എത്തിച്ചേരുവാൻ അവിടെ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ ബൈബിൾ ക്ലാസ്സിനെ ഫേസ് സ്റ്റഡിയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഇത് നല്ല അനുഗ്രഹകരമായി തീരുവാനും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അതിലൂടെ പ്രകാശിക്കുവാനും എല്ലാ സഹോദരിമാരെയും അമ്മമാരെയും അവിടെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ നിലക്കുന്നതിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുണ്ടോ അതോ നേരെ ക്ലാസ്സിലോട്ട് കടക്കാമോ? നമുക്ക്
നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അച്ഛാ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം.
ഓക്കെ. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവാഹ ശുശ്രൂഷ എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം. എങ്കിലും നമ്മുടെ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിവാഹത്തെ കുറിച്ചുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഇന്നും അത് തുടരുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ വിവാഹം എന്ന ആശയം, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് മാരേജ്, അതിന്റെ സോഷ്യൽ അല്ലെങ്കിൽ സെക്യുലർ ലെവലിലുള്ള ഒരു സ്റ്റഡി ആയിരുന്നു ആദ്യത്തെ ദിവസം നടത്തിയിരുന്നത്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ വിവാഹം എന്ന ആശയം പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതൽ, പ്രീ ഹിസ്റ്റോറിക് ഏജ് മുതൽ, വേദപുസ്തകത്തിലെ പഴയ നിയമ പുസ്തകങ്ങളിലൂടെ ഉള്ള ഒരു ചെറിയ ഒരു ഒരു പഠനമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് സ്വാഭാവികമായിട്ടും പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പുതിയ നിയമ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ന്യൂ ടെസ്റ്റമെന്റ് ഇറ എന്ന് പറയുന്നത് ടൈം, അതൊരു ഒരു മലാഖി പ്രവചനത്തിന് ശേഷം, അതായത് പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവചനമായ മലാഖി പ്രവചനത്തിന് ശേഷം 400 ശേഷം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ കാണുന്ന യേശു ക്രിസ്തുവിന്റെ കൺസെപ്ഷൻ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ കുറിച്ചുള്ള അരുളപ്പാട് മുതലുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മലാഖി പ്രവചനത്തിന് ശേഷം 400 ശേഷമുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അന്ന് ഉണ്ടായിരുന്ന ആ കാലത്തെ സ്വാധീനിച്ച മറ്റ് സംസ്കാരങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ യഹൂദ്യ പാരമ്പര്യത്തെ കുറിച്ചും അതുപോലെ ആ നാടിൻ്റെതായ ചില ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാരേജ് ഇൻ ദ ടൈം ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് അല്ലെങ്കിൽ മാരേജ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് ഇറ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഇന്നത്തെ ടോപ്പിക്കിനെ നമുക്ക് ടൈറ്റിൽ ചെയ്യാവുന്നതാണ്. പുതിയ നിയമ കാലഘട്ടം, അവിടെ വി കൻ സി ദ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് പേർഷ്യൻ ആൻഡ് ബാബിലോണിയൻ ലോ ഇൻ ഈച്ച് ആസ്പെക്ട്. എല്ലാ രീതിയിലും പേർഷ്യൻ അല്ലെങ്കിൽ ബാബിലോണിയൻ സംസ്കാരങ്ങളുടെ ഒരു പ്രതിഫലനം നമുക്ക് പുതിയ നിയമകാലത്തിൽ പല കാര്യങ്ങളും പ്രത്യേകിച്ച് യഹൂദ സംസ്കാരത്തിൽ കാണാനായിട്ട് സാധിക്കും. മാരേജ് ഇൻ ഏൻഷ്യന്റ് ടൈംസ് വാസ് നെഗോഷിയേറ്റഡ് മാച്ച് ഇൻവോൾവിംഗ് ആൻ അഗ്രിമെന്റ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് പേയ്മെന്റ് ഓഫ് എ ബ്രൈഡൽ പ്രൈസ്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ആ സമയത്ത് വിവാഹം എന്ന് പറയുന്നത് ഒരു സെർട്ടൻ കണ്ടീഷൻസിന്റെ ഒരു അഗ്രിമെന്റും അതുപോലെ ഒരു വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പേയ്മെന്റ് ഓഫ് എ ബ്രൈഡൽ പ്രൈസ്, ഒരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ കൊടുക്കുന്ന പ്രൈസ്, ഇത് രണ്ടും നടന്നിരുന്ന ഒരുമിച്ച് നടന്നിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് അവര് കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് വിളിച്ചിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് കല്യാണം നടന്നിരുന്നത് there was a custom of marrying within the narrow circle of clan and family. നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം നോക്കുമ്പോൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് മലയാളി സമൂഹത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് മലയാളി ഓർത്തഡോക്സ് സമൂഹത്തിൽ നിന്ന് തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളെ പോലെ തന്നെ അന്നും വലിയ ഒരു ഒരു വൈഡർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന് അന്നത്തെ ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. വിത്തിൻ ദെയർ ക്ലാൻ ഓർ വിത്തിൻ ദെയർ ഫാമിലി മാത്രമായിരുന്നു അവർക്ക് വിവാഹ ബന്ധത്തിന് താല്പര്യമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് കൂടുതൽ നല്ല 99% ഉണ്ടായിരുന്ന അറേഞ്ച്ഡ് മാരേജസ് ആയിരുന്നു. പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും, അതായത് കല്യാണം കഴിക്കുവാൻ പോകുന്ന ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പിതാക്കന്മാർ, ഫാദേഴ്സ് അറേഞ്ച്ഡ് ദ മാച്ചസ്. അതുപോലെ തന്നെ പിതാക്കന്മാരുടെ മോർ കൺസേൺ എന്ന് പറയുന്നത് ആൺമക്കളോടായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് പെൺമക്കളുടെ കല്യാണം നടത്തുക എന്ന് പറയുന്നതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിരുന്നു ആൺമക്കളുടെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞു. കാരണം ഇന്നത്തെ ഒരു കസ്റ്റം അനുസരിച്ച് പെൺകുട്ടിക്ക് അങ്ങോട്ട് പണം കൊടുത്താണ് പെൺകുട്ടിയെ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയിട്ട് എല്ലാവരും കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് ആൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അതുപോലെ പെൺകുട്ടിയെ വില കൊടുത്ത് മേടിക്കുക, അതിന് രണ്ട് പേരുകൾ പറയാറുണ്ട്. ഒന്ന് മൊഹർ, മൊഹർ എന്ന് പറയുന്നത് നമ്മൾ ഈ മുസ്ലിംസിന്റെ ഇടയിൽ മഹർ എന്ന് പറയുന്ന അതേ വാക്കിന്റെ വേറൊരു വേർഷൻ ആണ് മൊഹർ. മൊഹർ എന്ന വാക്കിന്റെ മീനിങ് എന്നല്ലാതെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ മണി that given by the father of bridegroom to the father of the bride. മണവാളന്റെ പിതാവ് മണവാട്ടിയുടെ പിതാവിന് കൊടുക്കുന്ന പണത്തിനാണ്, അതായത് മണവാട്ടി, അതായത് ആ പെൺകുട്ടി ഇത്രയും കാലം തന്റെ പിതാവിന്റെ ഹൗസ് ഹോൾഡുമായിട്ട് ചേർന്ന് ജീവിച്ചു, അവിടെ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഇനി ആ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ആ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ചെയ്യാൻ അവിടെ ഒരാളെ നഷ്ടമാവുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ലാക്ക് ഓഫ് ലേബർ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻകം, ലാക്ക് ഓഫ് ഏർണിംഗ് ഇല്ലാതാകുന്നത് കൊണ്ട് അതൊരു നഷ്ടപരിഹാരമായിട്ട് കോമ്പൻസേഷൻ ആയിട്ട് ബ്രൈഡ് ഗ്രൂമിന്റെ പിതാവ് ബ്രൈഡിന്റെ പിതാവിന് കൊടുക്കുന്ന ഒരു പണത്തിനാണ് മൊഹർ എന്ന് പറയുന്നത്. അതുപോലെ മറ്റാൻ MATTA എന്ന് പറയുന്ന വേറൊരു കൈൻഡ് ഓഫ് മണി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കൊടുക്കുന്നത് ബ്രൈഡിന്റെ ഫാദറിന് കൊടുക്കുന്ന പണത്തിനാണ് മറ്റാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മൊഹർ എന്ന് പറയുന്ന സംഭവം, ബ്രൈഡ് ഗ്രൂം കൊടുക്കുന്ന പണം അത് പണമായിട്ട് മാത്രമായിരുന്നില്ല, കൈൻഡ് ആയിട്ടും സർവീസ് ആയിട്ടും കൊടുത്തിരുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്ക് ഈ യാക്കോബിന്റെ കഥയൊക്കെ പഴയ നിയമത്തിൽ യാക്കോബിന്റെ കഥയൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, യാക്കോബ് വർഷങ്ങളോളം റാഹേലിന് വേണ്ടി സർവീസ് ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെഖേം യാക്കോബിന്റെ പുത്രിയായ ദീനയെ സ്വന്തമാക്കാൻ തക്കവണ്ണം ഷെഖേം നടത്തിയ ചില അല്ലെങ്കിൽ നൽകിയ ചില സമ്മാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഴയ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ആ സമയത്ത് അതുപോലെ തന്നെ റിബേക്കയുടെ കഥ നമുക്കറിയാം. റിബേക്കയുടെ കഥയിൽ റിബേക്കയ്ക്ക് ദാസൻ വഴി അബ്രഹാം കൊടുത്തു വിടുന്നത് സിൽവറും ഗോൾഡും ഒക്കെയാണ്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ ബ്രൈഡിന്റെ സഹോദരനും അമ്മയ്ക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു. അത് കാലക്രമേണ ആ ഒരു ഒരു ചടങ്ങുകളെല്ലാം മാറി മാറി വന്നു. അതിനുശേഷം ആണ് പുരുഷന്മാർക്ക് കുറച്ചും കൂടി പണം കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പിന്നീട് കാലഘട്ടം മാറി വന്നത് പിന്നീടാണ്. പ്രധാനമായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ജൂയിഷ് നമുക്കറിയാമല്ലോ, അന്നത്തെ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ ഒരു 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 സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ജൂയിഷ് മെജോറിറ്റി ഉള്ള സൊസൈറ്റി ആയിരുന്നു. ആ സൊസൈറ്റിയിലെ കല്യാണത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകൾ ഇന്നുണ്ടായിരുന്നതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ചടങ്ങുകളാണ് ബിട്രോത്തൽ ആൻഡ് മാരേജ്, കല്യാണ നിശ്ചയം കല്യാണവും എന്നുള്ളത് രണ്ട്. അതിന് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പേരുകൾ എറൂസിൻ, ERUSIN, ബിട്രോത്തൽ ഉപയോഗിച്ചിരുന്ന വേർഡാണ്. അതുപോലെ തന്നെ കല്യാണത്തിന് മാരേജ് നിസുയിൻ, NISSUIN, കല്യാണത്തിന് വിവാഹത്തിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ആക്ച്വലി നമ്മൾ ഇന്നത്തെ ഒരു ഒരു പ്രാക്ടീസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ബിട്രോത്തൽ വാസ് എ ലീഗൽ മാരേജ്. ബിട്രോത്തലിന്റെ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ വിവാഹം നടക്കുന്നത്. ബട്ട് ദ ബ്രൈഡ് ഷുഡ് റിമെയിൻ അറ്റ് ദ ഫാദേഴ്സ് ഹൗസ്. ബിട്രോത്തൽ കഴിഞ്ഞാലും ലീഗലി അവർ മാരീഡ് ആണ്, പക്ഷേ ബ്രൈഡിന്റെ ഫാദറിന്റെ വീട്ടിൽ തന്നെ അത് റിമെയിൻ ചെയ്യണമായിരുന്നു. അതിനുശേഷം കുറെ നാളത്തെ ഇന്റർവെലിന് ശേഷമാണ് കല്യാണം വിവാഹം നടക്കുന്നത്. ആ സമയത്ത് ഒരു കളർഫുൾ പ്രൊസഷനുമായിട്ട് ഗ്രൂമിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. അതിനുശേഷം മാത്രമേ അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അതിന്റെ ഇടയിൽ എപ്പോ വേണമെങ്കിലും ഈ എഗ്രിമെന്റ് അവർക്ക് മുറിക്കാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. അതിനുവേണ്ടിയാണ് ആ എഗ്രിമെന്റ് അഥവാ മുറിക്കപ്പെടുകയാണെങ്കിൽ വേറൊരു പുരുഷന്റെ ഡിവോഴ്സ് ചെയ്ത് വേറൊരു പുരുഷന്റെ ഭാര്യമാകുന്നതിന് മുമ്പ് ഈ പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സ്വന്തം പിതാവിന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ തക്കവണ്ണം അത് നിർബന്ധിച്ചിരുന്നത്. അത് മുമ്പ് പറഞ്ഞതുപോലെ ദ മാരേജസ് വേർ കൺസിഡേർഡ് ആസ് എ കൈൻഡ് ഓഫ് പർച്ചേസ്. ഒരു ഒരു വില കൊടുത്തൊരു സാധനം മേടിക്കുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി തന്നെയാണ് വിവാഹങ്ങൾ നടത്തിയിരുന്നത്. കാരണം പെൺകുട്ടികളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളായിരുന്നു ബിട്രോത്തൽ സമയത്ത് നടന്നിരുന്നത്. ഒന്ന് പേയ്മെന്റ്, ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദ father of bridegroom should pay an amount to the father of bride. വരന്റെ പിതാവ് വധുവിന്റെ പിതാവിന് ഒരു എമൗണ്ട് കൊടുക്കുന്നു, അതിന് മുഹർ എന്ന് പറയുന്നു. അതിനുശേഷം ഇവര് തമ്മിലുള്ള വിവാഹ ഉടമ്പടി എഴുതി, ഒരു ഒരു വലിയ നീളമുള്ള ഉടമ്പടി എഴുതി ഒപ്പുവെക്കുന്ന ഒരു ചടങ്ങാണ് പിന്നീട് ഉണ്ടായിരുന്നത്. അതാണ് പ്രധാനമായിട്ടും ബെട്രോത്തലിന്റെ ചടങ്ങ് എന്ന് പറഞ്ഞുള്ള ബെട്രോത്തലായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കസ്റ്റം അവരുടെ നാട്ടിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ മാരേജ് ബ്രൈഡ് ഗോട്ട് മോറൽ സിഗ്നിഫിക്കൻസ് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. സൊസൈറ്റിയിലായാലും അതുപോലെ ഫാമിലിയിലായാലും പെൺകുട്ടിക്ക് കൂടുതൽ ഫ്രീഡം ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായത്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണിങ്ങിനുള്ള റൈറ്റും ഒക്കെ ഉണ്ടായിരുന്നത് അന്ന് ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾക്കായിരുന്നു. അതുപോലെ പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലേക്ക് ആ സൊസൈറ്റികളൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹത്തിന് ശേഷം അന്ന് ഒരു പർച്ചേസ് പ്രൈസ് കൊടുത്ത് ഒരു ഒരു സാധനം കൈൻഡ് മേടിക്കുന്ന പോലെ, ഒരു കൈൻഡ് പർച്ചേസ് പോലെ കല്യാണങ്ങൾ നടത്തിയിരുന്നു എങ്കിലും പിന്നീട് മാരിറ്റ് ലൈഫിലേക്ക് വരുമ്പോൾ ദ വിമൻ ഗോട്ട് മോർ ഇമ്പോർട്ടൻസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് മാരിറ്റ് ലൈഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാൻ എ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ബിട്രോത്തലിന് സമയത്ത് നടക്കുന്ന ചില സംഭവങ്ങളാണ്. ആദ്യം ഒരു ബ്രൈഡ് ഗ്രൂം കടന്നു വന്നിട്ട് എനിക്ക് ഈ പെൺകുട്ടിയോടുള്ള താല്പര്യത്തെ കുറിച്ച് ഒരു ഡിക്ലറേഷൻ അറിയിക്കുന്നു. അതായത് വിവാഹത്തിന് താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ അറിയിക്കുന്നു. അതിനുശേഷം ആ ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന വധുവിന്റെ പിതാവും ബന്ധുക്കളും ചേർന്ന് ഇസ് എ റൈറ്റിംഗ് ഓഫ് കോൺട്രാക്ട്. അതിനുശേഷമാണ് റൈറ്റിംഗ് ഓഫ് കോൺട്രാക്റ്റ് ശേഷമാണ് ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് പറഞ്ഞത് ഈ റൈറ്റിംഗ് ഓഫ് കോൺട്രാക്ട് അവസാനം സൈൻ ചെയ്ത് അത് അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്നത് അതിനുശേഷമാണ്. ഈ കോൺട്രാക്റ്റിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു സംഭവം ഈക്വൽ റൈറ്റ് ഓൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പ്രധാനമായിട്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ തക്കവണ്ണം ഒരു ഈക്വൽ റൈറ്റ് ആൻഡ് പ്രോപ്പർട്ടി ആണ് ആ കോൺട്രാക്ടിലെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം. അതുപോലെ തന്നെ ആ അഗ്രിമെന്റ് എഴുതി കഴിയുമ്പോൾ അവിടെ രണ്ടു പേർക്കും ഈച്ച് ബ്രൈഡ് ആൻഡ് ഗ്രൂം ക്യാൻ റൈസ് ദ വോയിസ് ഓഫ് ഡിസഗ്രിമെന്റ് ഇഫ് ദർ എനി. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് പറയാവുന്നതാണ്, ആ സമയത്ത് ആ ബന്ധം ഉപേക്ഷിക്കാവുന്നതുമാണ്. ആ കോൺട്രാക്ടിന്റെ പേര് കെത്തുബ എന്നാണ്, KETUBAH കെത്തുബ എന്ന കോൺട്രാക്ട് ആയിരുന്നു അവര് സൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ കോൺട്രാക്ടിനെ കുറിച്ചൊന്നും നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കത്തില്ല. ദി ദേർ ഇസ് നോ മെൻഷൻ അബൌട്ട് ദീസ് കോൺട്രാക്ട് ഇൻ ബൈബിൾ ബട്ട് അബൌട്ട് ഡിവോഴ്സ്. പക്ഷേ ഡിവോഴ്സിനെ കുറിച്ച്, ഡിവോഴ്സിന്റെ കോൺട്രാക്ടിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹി റൈറ്റ്സ് ഹർ എ ബിൽ ഓഫ് ഡിവോഴ്സ്മെന്റ് ആൻഡ് ഗിവ്സ് ഇറ്റ് ഇൻ ഹർ ഹാൻഡ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭാര്യ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് പേപ്പറിനെ കുറിച്ച്, എഗ്രിമെന്റ് കോൺട്രാക്ട് പുതിയ നിയമത്തിൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്ന ഒരു കാര്യം, വി ക്യാൻ അസ്യൂം ഫ്രം ദിസ് സ്റ്റേറ്റ്മെന്റ് ദേർ വാസ് എ മാരിറ്റൽ കോൺട്രാക്ട് ഓൾസോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് ഏകദേശം ഒരു ധാരണ, അന്നത്തെ കാലത്ത് വിവാഹത്തെ കുറിച്ചുണ്ടായിരുന്ന ഒരു ഏകദേശ ധാരണ ഇതാണ്. ഇനി അന്നത്തെ ജൂയിഷ് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രധാനപ്പെട്ട രണ്ടല്ല ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു, സിവിലൈസേഷൻ സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് റോമൻ പീപ്പിൾ ആയിരുന്നു, റോമൻ ട്രഡീഷൻസ് ആയിരുന്നു, രണ്ട് ഗ്രീക്ക് ട്രഡീഷൻസ് ആയിരുന്നു. ഈ രണ്ട് ഏൻഷ്യൻ ട്രഡീഷൻസ് വേർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ക്രിസ്ത്യൻ, സോറി ദ ജൂയിഷ് അല്ലെങ്കിൽ ദ പീപ്പിൾ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ രണ്ട് ട്രഡീഷൻസും യേശുക്രിസ്തുവിന് സമയത്തുണ്ടായിരുന്ന ജൂയിഷ് പീപ്പിളിന്റെ ട്രഡീഷനെ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ വിവാഹത്തിന്റെ കാര്യത്തിൽ. നമുക്ക് പ്രത്യേകിച്ച് അറിയാം റോം വാസ് ദ റൂളിംഗ് റോമൻ എംപയർ ജൂയിഷ് പീപ്പിൾ വാസ് അണ്ടർ ദ റോമൻ എംപയർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റി വാസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റോമൻ കൾച്ചർ, റോമൻ കൾച്ചർ ആൻഡ് റോമൻ ട്രഡീഷൻ. Jewish people and Christian people adopted so many things from the Roman culture. പ്രത്യേകിച്ച് റോമൻ കൾച്ചറിന്റെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ they practiced monogamy. അവര് ഏക ഭാര്യാത്വം അല്ലെങ്കിൽ ഏക ഭർത്തൃത്വം, ഒരു ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ള ഒരു നിയമം അവര് പാലിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്റർറേഷ്യൽ മാരേജ്, അന്ന് പറഞ്ഞൊരു ഇന്റർറേഷ്യൽ മാരേജ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അന്ന് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അനുപാതമില്ലായിരുന്നുവെങ്കിലും അന്നുണ്ടായിരുന്ന ബ്രൈഡ് അബ്ഡക്ഷൻ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ വധുവിനെ, ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പുരുഷന്റെ വലിയൊരു സ്വപ്നമായിരുന്നതുകൊണ്ട് ബ്രൈഡ് അബ്ഡക്ഷൻ പോലെയുള്ള സംഭവങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ദീനാരകാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുവാണെങ്കിൽ പ്രോപ്പർട്ടി ഓണിംഗ്, സിറ്റിസൺഷിപ്പ് ആൻഡ് ഹാവിംഗ് ചിൽഡ്രൻ, ഇത് മൂന്നുമായിരുന്നു ഈ ബ്രൈഡ് അബ്ഡക്ഷന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അന്ന് കണ്ടിരുന്നു. റോമൻ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് കാണുന്ന അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞതിനേക്കാളൊക്കെ പതിന്മടങ്ങ് പ്രസ്റ്റീജിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം നമ്മൾ പൗലോസിന്റെ വിസ്താര സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അനന്യാസ് ചോദിക്കുന്നു, ഓ ബൈ ബർത്ത് നീ ഒരു റോമൻ സിറ്റിസൺ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഞാൻ പോലും ഇത് കാശ് കൊടുത്ത് മേടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പേടിക്കുന്നുണ്ട് ഷൗൽ റോമൻ സിറ്റിസൺ ആണെന്ന് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ടാകാൻ വേണ്ടി ട്രഡീഷനിൽപ്പെട്ട റോമൻ സൊസൈറ്റിയിൽപ്പെട്ട പെൺകുട്ടിയെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയി വിവാഹം കഴിക്കുന്ന മറ്റ് കാസ്റ്റിൽപ്പെട്ട മറ്റ് റേസിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് റോമൻ സിറ്റിസൺഷിപ്പ് കൊടുത്തേ മതിയാകൂ. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓണർഷിപ്പ്, റോമൻ എംപയറിന്റെ ഉള്ളിൽ അവർക്ക് പ്രോപ്പർട്ടി ഓണിങ്ങിനുള്ള ഒരു റൈറ്റ് കിട്ടുന്നു. അതിനുശേഷം അവർക്ക് റോമൻ സിറ്റിസൺസ് ആയിട്ട് അവരുടെ കുട്ടികളെ വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഇന്റർ റഷ്യൽ മാരേജും അന്ന് നടന്നിരുന്നു. അതുപോലെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ റൈഡ് അബ്ഡക്ഷൻ നടന്നാൽ പോലും പെൺകുട്ടിയുടെ ലീഗൽ ആൻഡ് മോറൽ സപ്പോർട്ട് ഇല്ലാതെ വിവാഹം നടത്താനുള്ള ഒരു സാധ്യത അന്ന് ഉണ്ടായിരുന്നില്ല. നിയമപരമായിട്ട് ആ വിവാഹം വാലിഡ് ആകണമെങ്കിൽ ലീഗലി ആൻഡ് മോറലി കൺസെന്റ്, നമുക്ക് ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ലെജിറ്റിമേറ്റ് ആകത്തുള്ളായിരുന്നു. പ്രധാനമായിട്ടും റോമൻ കൾച്ചറിലെ പിതാക്കന്മാർക്കായിരുന്നു വിവാഹത്തിന്റെ മാച്ച് കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി. റൈറ്റ് ആൻഡ് ഡ്യൂട്ടി ദേ ഹാഡ് എ റൈറ്റ് ആൻഡ് ഡ്യൂട്ടി ടു ഫൈൻഡ് മാച്ച് ടു ദ ചിൽഡ്രൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ പ്രായം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് 12 years ആൻഡ് ആൺകുട്ടികൾക്ക് 14 years ആയിരുന്നു മിനിമം ഏജ് ഓഫ് മാരേജ് എന്ന് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ലേറ്റ് ടീൻ ടു ഏർലി 20s ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവറേജ് വിവാഹ പ്രായം എന്ന് പറയുന്നത്. വിവാഹത്തിന് മൂന്ന് ത്രീ ടൈപ്സ് ഓഫ് മാരേജസ് ഇൻ റോമൻ ട്രഡീഷൻ. ദ ഫസ്റ്റ് വാസ് കോൺഫറേഷ്യോ. കോൺഫറേഷ്യോ സ്പെല്ലിംഗ് പറയാം, CONFARREATIO. കോൺഫറേഷ്യോ എന്ന് പറയുന്നത് ഒരു എലൈറ്റ് ക്ലാസ് പീപ്പിൾ നടത്തിയിരുന്ന വിവാഹങ്ങൾക്ക്, വെഡിങ് ബാൻക്വറ്റുകൾക്കാണ് കോൺഫറേഷ്യോ എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരുപാട് ചടങ്ങുകളും ഷെയറിംഗ് ഓഫ് സ്പെൽറ്റ് ബ്ലഡ് എന്ന് പറയുന്ന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ഈ കോൺഫറേഷ്യോ എന്ന് പറയുന്ന ഏറ്റവും എലൈറ്റ് പീപ്പിളുടെ കൂട്ടത്തിൽ നടന്നിരുന്ന വിവാഹങ്ങൾക്കാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോയംഷ്യോ, COEMPTIO. അത് നമ്മൾ ആദ്യം പറഞ്ഞത് ബൈ പർച്ചേസ് ആണ്, ഒരു ഒരു കൈൻഡ് പർച്ചേസ് ചെയ്യുന്ന പോലുള്ള പർച്ചേസിലാണ് കോയംഷ്യോ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് യൂസസ്, USUS, ഹാബിച്വൽ കോഹാബിറ്റേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള വിവാഹങ്ങൾക്കായിരുന്നു യൂസസ് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ മാരേജ് ദ വിമൻ എൻജോയ്ഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ഫാദർ ആൻഡ് ഹസ്ബൻഡ് എന്ന് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുള്ള ഇൻഡിപെൻഡൻസ്, അത് ഭർത്താവിനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ ഫാദറിനെയോ ഡിപ്പെൻഡ് ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഫ്രീഡം സ്ത്രീകൾ നേടിയെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നത് ഓരോ കാലഘട്ടത്തിലും റോമൻ എംപയറിലെ പോപ്പുലേഷൻ കുറഞ്ഞു വന്നിരിക്കുന്നു തോന്നിയപ്പോൾ ആ സമയത്ത് ഒഗസ്റ്റസ് കൈസർ ഒഗസ്റ്റൻ ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ടാക്കി, അതിനകത്തിൽ മാരേജുമായി ബന്ധപ്പെടുന്ന ഒരു നിയമം ഇതാണ്, എവറി ഫീമെയിൽ ബിറ്റ്വീൻ 20 and 50 ആൻഡ് എവറി മെയിൽ ബിറ്റ്വീൻ 25 and 60 ഷുഡ് ബി മാരീഡ് ആൻഡ് ഷുഡ് ഹാവ് ചിൽഡ്രൻ otherwise they will be punished to pay more taxes. ആ 20 നും 50 നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളും 25 നും 60 നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരും ഉറപ്പായി വിവാഹം കഴിച്ചിരിക്കണം. ആ പ്രായത്തിലുള്ള പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ കുഞ്ഞുങ്ങളില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി വിധിച്ചിരുന്ന ഒരു കാലഘട്ടം അഗസ്റ്റിൻ ലോയിൽ ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകിച്ച് അവരുടെ വെൽത്ത് അനുസരിച്ച് ഇൻ പ്രപ്പോർഷൻ ടു ദർ വെൽത്ത് ആയിരുന്നു ടാക്സ് അവരെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് കൂടുതൽ പണമുള്ള ആളുകൾ കൂടുതൽ ടാക്സ് അടക്കേണ്ടതായിട്ട് പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് കൂടുതൽ പണമുള്ള ആൾക്കാർ പണം ഒരുപാട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ അവർ കല്യാണം നടത്താനുള്ള ഒരു ശ്രമം ഉണ്ടാക്കിയിരുന്നു. There was no marital relation between slaves and citizens. Senators and free women എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരേ സ്റ്റാറ്റസിലുള്ള ആളുകൾ മാത്രമായിരുന്നു വിവാഹം നടത്തിയിരുന്നത്. സ്ലേവ്സും സിറ്റിസനും തമ്മിൽ വിവാഹം കഴിച്ചിരുന്നില്ല. അതുപോലെ സെനറ്റേഴ്സും ഫ്രീ വുമനും തമ്മിൽ മാരേജ് റിലേഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട സെറിമണിയിലേക്ക് വരികയാണെങ്കിലും സെറിമണിയിൽ വരുമ്പോൾ At least there should be 10 witnesses. 10 സാക്ഷികളെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം. അതുപോലെ 2 presidents രണ്ടു പേരെങ്കിലും പ്രിസൈഡ് ചെയ്യാനും അതുപോലെ തന്നെ at least 10 people should be there as witnesses എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് കേക്ക് ആയിരുന്നു. വധുവും വരനും തമ്മിൽ കേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പ് there is a custom of exchanging gifts each other. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറിയിരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതുപോലെ തന്നെ there was a custom of lighting torch. അന്നത്തെ ഒരു റോമൻ രീതി അനുസരിച്ച് മിക്കവാറുമുള്ള ചടങ്ങുകൾക്കെല്ലാം അവർ ലൈറ്റിംഗ് ദ ടോർച്ച് എന്ന് പറയുന്ന ഒരു കസ്റ്റം ഉണ്ടായിരുന്നു. വിവാഹത്തിലും അത് തന്നെയുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മളുടെ വിവാഹ പുതാശകളൊക്കെ ഉപദാശകളല്ല വിവാഹത്തിന്റെ ആഫ്റ്റർമാർ പോസ്റ്റ് ബെരിങ് സെറിമണീസിലൊക്കെ അത് നടത്താറുണ്ട്. അത് പ്രത്യേകമായിട്ടും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദേ ആർ ഹോപ്പിംഗ് ഫെർട്ടിലിറ്റി ഓഫ് കപ്പിൾ, വധുവരന്മാരുടെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്റെ ഒരു സിംബലൈസേഷൻ ആയിട്ടാണ് ലൈറ്റിംഗ് ഓഫ് ടോർച്ച് എന്ന് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ വെഡിങ് സാക്രിഫൈസസ് നടത്തിയിരുന്നു. അന്നത്തെ റോമൻ ദേവി ദേവന്മാർക്കും ദേവികൾക്കും സാക്രിഫൈസ് നടത്തുന്ന ഒരു ചടങ്ങ് പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ദ പീപ്പിൾ ഓഫ് ബ്രൈഡ് ഗ്രൂം ഷുഡ് അറേഞ്ച് എ വെഡിങ് പാർട്ടി. ഒരു വെഡിങ് പാർട്ടി പ്രധാനമായിട്ട് നടന്നിരുന്നത് ഈ സെറിമണികൾ നടന്നതിന് ശേഷമായിരുന്നില്ല, തൊട്ടടുത്ത ദിവസമായിരുന്നു വെഡിങ് പാർട്ടി അത് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഓഫറിംഗ് ടു ഡീറ്റീസ്, അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ദ ടു ഫാമിലീസ് ബോത്ത് ദ ഫാമിലീസ് ജോയിൻഡ് ടുഗദർ ആൻഡ് വെന്റ് ടു ദ ടെമ്പിൾസ് ആൻഡ് ഓഫേർഡ് ദ ഓഫറിംഗ് ടു ദ ഡീറ്റീസ്. റോമൻ ഡീറ്റീസിന് അവര് അവരുടെ ഓഫറിങ്സ് കൊടുക്കുന്നതായിട്ടും നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേർ വാസ് എ സിസ്റ്റമാറ്റിക്കൽ ലോസ് ഫോർ ടേക്കിംഗ് ഡൗറി ആൻഡ് ഡൂയിങ് ഡിവോഴ്സ് ആൻഡ് റീമാരേജ്. എല്ലാത്തിനും സ്പെസിഫിക് ലോസ് ഈ അഗസ്റ്റിൻ ലോയ്ക്കകത്തിലുണ്ടായിരുന്നു. അതനുസരിച്ച് മാത്രമാണ് റോമൻ പീപ്പിൾ അവരുടെ വിവാഹങ്ങൾ നടത്തിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ക്രിസ്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ജൂയിഷ് സൊസൈറ്റിയെ യേശു ക്രിസ്തുവിന്റെ സമയത്തുള്ള ന്യൂ ടെസ്റ്റമെന്റൽ ടൈമിലുള്ള ജൂയിഷ് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഒരു ട്രഡീഷൻ ആയിരുന്നു റോമൻ ട്രഡീഷൻ. രണ്ടാമത്തേതാണ് ഗ്രീക്ക് ട്രഡീഷൻ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്ക് ട്രഡീഷൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റൽ പീരീഡ്. ഗ്രീക്ക് ട്രഡീഷൻ അനുസരിച്ച് ഗോഡസ് ഹീര HERA വാസ് ദ ഗോഡസ് ഓഫ് മാരേജ്. വിവാഹത്തിന്റെ ദേവതയായിട്ട് ഗ്രീക്കുകാർ കണക്കാക്കിയിരുന്നത് ഹീര എന്ന ദേവതയായിരുന്നു. അതുപോലെ തന്നെ മാരേജ് വാസ് ലെസ് ഇമ്പോർട്ടൻസ് ആസ് പേഴ്സണൽ ആൻഡ് മോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവിടെ ഒരു അതൊരു ഒരു വ്യക്തിപരമായ ബന്ധം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അതൊരു സോഷ്യൽ റെസ്പോൺസി മാരേജ് വാസ് വാസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു പൊതുവായ നാടിന്റെ സൊസൈറ്റിയുടെ പൊതുവായ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാത്രമാണ് എല്ലാവരും ഇത് കണക്കാക്കിയിരുന്നത്. ഒരു വ്യക്തിപരമായ ഒരു ബന്ധം രൂപീകരിക്കുക എന്നുള്ളത് രണ്ടുപേർ തമ്മിൽ ഉള്ള ബന്ധം രൂപീകരിക്കുക എന്നുള്ളതിനുപരിയായി ദാറ്റ് വാസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മെയിൻ ഗോൾ ഓഫ് മാരേജ് ഇൻ ഗ്രീക്ക് ട്രഡീഷൻ വാസ് ടു ഹാവിംഗ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അവരുടെ ഗോൾ. അതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ റോമൻ പീപ്പിൾ ചെയ്തിരുന്ന പോലെ തന്നെ പേരൻസ് വേർ അറേഞ്ച്ഡ് ദ മാച്ച് മേക്കിംഗ് ഓഫ് ദർ കിഡ്സ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേരൻസ് ആയിരുന്നു വിവാഹങ്ങളൊക്കെയും അറേഞ്ച് ചെയ്തിരുന്നത്. അതുപോലെ മകന് വേണ്ടി മാച്ച് കണ്ടെത്തിയിരുന്നത്, മക്കൾക്ക് വേണ്ടി മാച്ച് കണ്ടെത്തിയിരുന്നത് പേരൻസ് ആയിരുന്നു എന്ന് ഗ്രീക്ക് ട്രഡീഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫാദർ ഓഫ് ഫീമെയിൽ ഷുഡ് ഗിവ് പെർമിഷൻ ടു ദ ഗൈ ഹൂ ക്യാൻ അഫോർഡ് ടു മാരി. എല്ലാ അന്നത്തെ എല്ലാ സാധാരണ ട്രഡീഷൻസിലും അനുസരിച്ചിരുന്നത് പോലെ തന്നെ ഒരു പുരുഷൻ ഒരു ബോയ്ക്ക് അഫോർഡബിലിറ്റി ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. കാരണം അത്രമാത്രം ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ്റെ അക്കൗണ്ട് അത്രമാത്രം പണം ചെലവഴിക്കാനും ആ ഗിഫ്റ്റായിട്ട് ആ പണം കൊടുക്കാനും കഴിവുള്ള ഒരാളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ തൻ്റെ മകളെ ആ മനുഷ്യനെ വിവാഹം കഴിച്ച് കൊടുക്കാൻ്റെ അക്കൗണ്ട് വധുവിന്റെ പിതാക്കന്മാർ സമ്മതിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിവാഹങ്ങളെല്ലാം നടന്നിരുന്നത് വിന്റർ ടൈമിലാണ്. അത് വിന്റർ ടൈമിന് അതായത് വിന്റർ ടൈമിന് ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അറേഞ്ച് ദ മാരേജസ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഗമേലിയൻ. ഗമേലിയൻ എന്ന് പറഞ്ഞ മാസത്തിലായിരുന്നു അവരെ വിവാഹം നടത്തി. ഗമേലിയൻ എന്ന് പറഞ്ഞാൽ ഗാമോസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം വെഡിംഗ് എന്നാണ്. ഗമേലിയൻ എന്ന് പറഞ്ഞ വേർഡിന്റെ GAMELION ഗമേലിയൻ എന്ന വേർഡിന്റെ മീനിങ് തന്നെ വെഡിംഗ് മന്ത് എന്നാണ്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചുള്ള ജനുവരി മാസം തിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു മാസമാണ് ഗമേലിയൻ. ആ ഗമേലിയൻ മാസത്തിലായിരുന്നു അവർ വിവാഹങ്ങളെല്ലാം നടത്തിയിരുന്നത്. അത് നോർമലി വിന്റർ ടൈം ആയിരുന്നു. കാരണം അത് ഹീര ദേവിയുടെ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ഗോഡ് ഓഫ് ഹീര നടന്നിരുന്നത് ആ മാസത്തിലാണ്. അതുപോലെ തന്നെ ആ മാസത്തെ വിവാഹം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ടു പ്ലീസ് ദ ഗോഡസ് ഓഫ് ഹീര, ബിക്കോസ് ഗോഡ് ഓഫ് ഹീര വാസ് ദ ഗോഡസ് ഓഫ് മാരേജ്. ആ ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആ മാസത്തിൽ വിവാഹം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ആ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും അല്ല, ഏറ്റവും പ്രധാനമായിട്ടും ഫുൾ മൂൺ ഡേ, ഗമേലിയൻ മാസത്തിലെ ഫുൾ മൂൺ ഡേ ആയിരുന്നു പ്രധാനമായിട്ടും അവര് വിവാഹത്തിനായിട്ട് തിരഞ്ഞെടുത്തിരുന്ന ദിവസം. അല്ലെങ്കിൽ ആ ഗമേലിയൻ മാസത്തിലെ മറ്റേതെങ്കിലും ദിവസങ്ങളായിരുന്നു തിരഞ്ഞെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഫുൾ മൂൺ ഡേ ആണ്. അതാണ് ഹീരാദേവിയുടെ പ്രധാന പെരുന്നാൾ ദിവസം. അതുകൊണ്ട് ആ സമയത്തായിരുന്നു പ്രധാനപ്പെട്ട വിവാഹങ്ങളെല്ലാം നടന്നിരുന്നത്. ഹീരാദേവിക്ക് പലതരത്തിലുള്ള സാക്രിഫൈസസ് അവര് ആ സമയത്ത് ചെയ്തിട്ടാണ് വിവാഹത്തിന് ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. നമുക്കറിയാം ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഒരു ട്രഡീഷൻ, ഒരു സൊസൈറ്റിയാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലേറ്റോ എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ തോട്ട്സ് അവരുടെ വർക്കുകളൊക്കെയും ഇത് ഈ സൊസൈറ്റിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും അവര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റോസ് ലോ അനുസരിച്ച്, പ്ലേറ്റോയുടെ ലോ അനുസരിച്ച് മാൻ യാ 35 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി പണിഷ്ഡ് എന്നാണ് പ്ലേറ്റോയുടെ നിയമം അനുശാസിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സൊസൈറ്റി നിലനിൽക്കണമെങ്കിൽ പോപ്പുലേഷൻ അത്യാവശ്യമാണ്. പോപ്പുലേഷൻ അത്യാവശ്യമായതുകൊണ്ട് തന്നെ നോർമലി ഈ ഗ്രീക്ക് പീപ്പിളിന്റെ പ്രധാനപ്പെട്ട വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ഗോൾ റീപ്രൊഡക്ഷൻ ആയിരുന്നത് കൊണ്ട് തന്നെ 35 above 35 ഉള്ള എവറി മാൻ ഷുഡ് ബി മാരീഡ്. They will be punished and they will not have the civil rights for having properties, owning some kind of houses and other civil rights. They couldn't get the civil rights and so much financial consequences also. ഓരോ ഫിനാൻഷ്യൽ കാര്യങ്ങൾ വരുമ്പോഴും, പ്രത്യേകിച്ച് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരുപാട് ഫിനാൻഷ്യൽ കോൺസിക്വൻസസും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എവറി മെൻ ദോസ് ഹു ആർ അബവ് 35 വേർ കമ്പൽഡ് ടു മാരി സംബഡി ടു കീപ് ദ പോപ്പുലേഷൻ അലൈവ്. ആൻഡ് ഓരോ എല്ലാ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും there was a right to have a wife and a concubine. ഒരു ഭർത്താവിനെ ഭാര്യയെയും അതുപോലെ തന്നെ ഒരു വെപ്പാട്ടിയെയും പോഷിപ്പിക്കാനുള്ള ഒരു റൈറ്റ് അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നു. കാരണം ഇനി അഥവാ അവർക്ക് പിന്തുടർച്ച ഉണ്ടായില്ലെങ്കിൽ, പിൻഗാമി ലീഗൽ ഭാര്യയിലൂടെ പിൻഗാമി ഉണ്ടായില്ല എങ്കിൽ ഭാര്യയുടെ സമ്മതത്തോട് കൂടി തന്നെ വിത്ത് ദ കൺസെന്റ് ഓഫ് വൈഫ് they are permitted to have sons or daughters അതായത് കോൺക്യുബൈനുമായിട്ട് ചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് റൈറ്റ് കൊടുക്കണം, റൈറ്റ് ഓഫ് ഹയർ കൊടുക്കണമെങ്കിൽ, പിന്തുടർച്ച അവകാശം കൊടുക്കണമെങ്കിൽ പോലും ദ ലീഗൽ വൈഫ് ഷു പെർമിറ്റ് ദം ടു ഗിവ് ദ സൺസ് ഓഫ് കോൺക്യുബൈൻ ദ റൈറ്റ് ഓഫ് ഹെയർ. പിന്തുടർച്ച അവകാശം സ്വത്തിന്മേലുള്ള പ്രോപ്പർട്ടിയിലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ ലീഗൽ ഭാര്യയുടെ പെർമിഷൻ വേണമായിരുന്നു. അതുപോലെ മാരേജസ് ബിറ്റ്വീൻ ദ ഗ്രീക്ക് പീപ്പിൾ ആൻഡ് ദ ഫോറിൻ പീപ്പിൾ വേർ നോട്ട് എൻകറേജ്ഡ്. അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ എല്ലാ സൊസൈറ്റിയിലും ഉണ്ടായിരുന്ന ദേ വേർ സോ ക്ലോസ്ഡ്. അവര് എല്ലാവരും എല്ലാവരുടെ മെന്റാലിറ്റി ഒരുപാട് ക്ലോസ്ഡ് ആയിരുന്നു, നാരോ മൈൻഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ദേ എന്റർടൈൻഡ് മാരേജ് ബിറ്റ്വീൻ സെയിം ക്ലാൻ ഓർ സെയിം സൊസൈറ്റി ഓർ സെയിം ഫാമിലി. ദേ നെവർ എന്റർടൈൻഡ് ദ മാരേജ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഫ്രം ദെയർ സൊസൈറ്റി ആൻഡ് എനി അതർ ഫോറിൻ പീപ്പിൾ. ഫോറിൻ പീപ്പിളുമായിട്ടുള്ള, പ്രത്യേകിച്ച് ഫോറിൻ സ്ത്രീകളുമായിട്ടുള്ള, വിദേശ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അവര് എന്റർടൈൻ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ബിട്രോത്തൽ, പ്രധാനപ്പെട്ട ചടങ്ങ് ബിട്രോത്തലായിരുന്നു. ബിട്രോത്തലിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബിട്രോത്തൽ വാസ് മെയ്ഡ് ബിറ്റ്വീൻ ഗ്രൂം ആൻഡ് ദ ഗാർഡിയൻ ഓഫ് ബ്രൈഡ്. അതിൽ ബ്രൈഡ് ഒരു ഒരു ഭാഗമേ അല്ലായിരുന്നു, ഗ്രൂം അതുപോലെ തന്നെ ബ്രൈഡിന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് കുറിയോസ്, കീറിയോസ്, KYRIOS, കീറിയോസ് എന്ന വേർഡ് നമുക്കറിയാം. കുറിയോസ് എന്ന് നമ്മൾ വേദപുസ്തകത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, ലോർഡ്, മാസ്റ്റർ, ഗാർഡിയൻ ഒക്കെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഗാർഡിയനുമായിട്ട് ബ്രൈഡ് ഗ്രൂം നടത്തിയിരുന്ന ഒരു കോൺട്രാക്റ്റിനായിരുന്നു ബിട്രോത്തൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിലേക്ക് വരുമ്പോൾ there were three different parts in their wedding ceremonies. അതുപോലെ തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായിരുന്നു ഗ്രീക്ക് വെഡിങ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് പ്രൗളിയ, PRAULIA, പ്രൗളിയ. പ്രൗളിയ എന്ന് പറഞ്ഞാൽ പ്രീ വെഡിങ്. പ്രീ വെഡിങ് സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഓഫറിങ് ടു ഗോഡസ്, ഗോഡസസ്, അന്നുണ്ടായിരുന്ന ഗ്രീക്ക് ദേവതകളൊക്കെ മുമ്പ് പറഞ്ഞ ഹീരാ ദേവതയും അതുപോലെ തന്നെ മറ്റുള്ള ദേവതകളായ ആർത്തമിസ് അതുപോലെ തന്നെ അഥീന ആഫ്രോഡൈറ്റ് തുടങ്ങിയ ദേവതകൾക്കൊക്കെ അവരെ ഓഫറിങ്സ് കൊടുത്തിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വെഡിങ്ങിന് മുമ്പ് നടന്നിരുന്ന ചടങ്ങ്. വെഡിങ്ങിന്റെ ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട ഒന്നാം ദിവസം നടക്കുന്ന ചടങ്ങ് ഇതൊക്കെയായിരുന്നു. അതിന്റെ പേര് പ്രോളിയം. രണ്ടാമത്തെ ഗ്യാമോസ്, ഗ്യാമോസ് മുമ്പ് പറഞ്ഞു, ഗ്യാമോസ് എന്ന വേർഡിന്റെ അർത്ഥം വെഡിങ് അല്ലെങ്കിൽ മാരേജ് എന്നാണ്. വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുന്ന ആക്ച്വൽ വെഡിങ്, ഗ്യാമോസ് വാസ് ദ ആക്ച്വൽ വെഡിങ്. വെഡിങ് നടന്നിരുന്നത് രണ്ടാമത്തെ ദിവസമായിരുന്നു. അതിന്റെ പേര് ഗ്യാമോസ് എന്നായിരുന്നു. മൂന്നാമത് എപ്പോളിയ, EPAULIA. എപ്പോളിയ എന്ന വേർഡിന്റെ മീനിങ് പോസ്റ്റ് വെഡിങ് എന്നാണ്. പോസ്റ്റ് വെഡിങ് നടന്നിരുന്ന ചടങ്ങുകൾ എന്ന് പറഞ്ഞത് the relatives of each bride and groom exchanges their gifts together. Sorry, exchanges alla, avare they give their gifts to bride and groom. Ella ബന്ധുക്കളും അതുപോലെ തന്നെ സ്വന്തക്കാരും ഒക്കെ വന്ന് സമ്മാനങ്ങൾ കൊടുക്കുന്ന ചടങ്ങായിരുന്നു മൂന്നാം ദിവസം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സമ്മാനങ്ങളായിട്ട് കൊടുത്തിരുന്ന സാധനങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഗാർമെന്റ്സ്, പെർഫ്യൂം, പോട്സ്, ഫർണിച്ചർ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളായിരുന്നു പ്രത്യേകിച്ച്. അതായത് ഒരു ഹൗസ് ഹോൾഡ് ഡ്യൂട്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഒരു പെൺകുട്ടി. അതുകൊണ്ട് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരൊരു പുതിയൊരു ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ അവരൊരു അഡൽഹുഡിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു. ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഒരു അഡോളസന്റ് ഏജിൽ നിന്നും അവരൊരു അഡൽഹുഡിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസിലേക്ക് അവർ തുടങ്ങുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങളായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. കല്യാണത്തിന്റെ ഗ്യാമോസ്, ഗ്യാമോസിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇതൊക്കെയായിരുന്നു. രണ്ടാം ദിവസം നടന്നിരുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഫസ്റ്റ് നുപ്റ്റിയൽ ബാത്ത്, വിവാഹ പിന്നെ നമ്മളുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ചും ഒരുപാട് സംസ്കാരങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് വിവാഹത്തിന്റെ ഒരു സെറിമോണിയൽ ബാത്ത്. അന്നത്തെ രാവിലെ നടക്കുന്ന സെറിമോണിയൽ ബാത്ത്, അതിന് മീനിങ് ഓഫ് നുപ്റ്റിയൽ ബാത്ത് ഈസ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ബ്രൈഡ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട മീനിങ്. ദെൻ ദേ യൂഷ്വലി ഗോ ടു ദ ടെമ്പിൾസ് ആൻഡ് ഓഫറിങ് ദെയർ gifts to the temple and deities. Then the wedding feast at home of bride's father. Bride-inte father-inte veettil vechana pradhanamayittu wedding feast nadakkunnathu. Adinu shesham pradhanapetta oru chadangu, ettavum pradhanapetta oru chadangayittana kandirunnathu removal of veil. Adayathu vivahathil konduvarunna penkuttiyude വെയിൽ റിമൂവ് ചെയ്യുന്ന ഒരു ഒരു ചടങ്ങ്, പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. നമ്മൾ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് താലി കെട്ടുന്നു എന്ന് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് റിമൂവൽ ഓഫ് ബ്രൈഡ്സ് വെയിൽ. അതിനുശേഷമായിരുന്നു ഗ്രൂമിന്റെ വീട്ടിലോട്ടുള്ള പ്രൊസഷൻ ടു ദ ഹൗസ് ഓഫ് ബ്രൈഡ് ഗ്രൂം. അതിനുശേഷമായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെ ഗ്രീക്ക് വിവാഹങ്ങളും നടന്നിരുന്നു. ഈ രണ്ട് കൾച്ചർ ട്രഡീഷൻസിന്റെ പുറമെ ഈജിപ്ഷ്യൻ കൾച്ചർ, ബാബിലോണിയൻ കൾച്ചർ, പേർഷ്യൻ കൾച്ചർ, മെസോപ്പൊട്ടേമിയൻ കൾച്ചർ അതുപോലെ ഒരുപാട് കൾച്ചറുകൾ ട്രഡീഷൻസ് ജൂയിഷ് പീപ്പിളിന്റെ വെഡിങ് സെറിമോണീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷെ അന്ന് നിലവിലിരുന്ന പ്രധാനപ്പെട്ട ഒരു നമ്മളെ പുസ്തകപ്പുറത്തുള്ളൊക്കെ വായിക്കുമ്പോൾ അഥേനയിലെ കാര്യവും അതുപോലെ തന്നെ യവനന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യവനന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകളെയാണ് യവനന്മാർ എന്ന് വിളിക്കുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഐ തിങ്ക് 14-ാം അധ്യായത്തിലാണ് ആൻഡ്രൂവിന്റെ അടുത്ത് കുറെ ആൻഡ്രൂവിന്റെ അല്ല ഫിലിപ്പിന്റെ അടുത്ത് കുറെ ഗ്രീക്ക് പീപ്പിൾ വന്നിട്ട് ജീസസ് ക്രൈസ്റ്റിനെ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടാണ് അവര് രണ്ടുപേരും കൂടി ആൻഡ്രൂ ആൻഡ് ഫിലിപ്പ് ദേ മെറ്റ് ടുഗദർ ആൻഡ് ദേ പ്രസന്റഡ് ദ ഇഷ്യൂ ഓഫ് ദ ഗ്രീക്ക് പീപ്പിൾ ടു സീ ജീസസ് ക്രൈസ്റ്റ്. അവർക്ക് യേശു ക്രിസ്തുവിനെ കാണണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ സ്വന്തം പീപ്പിൾ ജൂയിഷ് പീപ്പിളിനെ മാത്രമേ യേശു ക്രിസ്തു അലോ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ അവസാനം ഇവർ രണ്ടുപേരും ചെന്നിട്ട് പെർമിഷൻ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം സെയിന്റ് ജോൺ ചാപ്റ്റർ 14 കാണുന്നുണ്ട്. ആ സമയത്താണ് അയ്യോ എന്നെ പുറം രാജ്യക്കാരും അറിഞ്ഞു ഉറങ്ങിയല്ലോ, എന്റെ സമയം അവസാനിച്ചല്ലോ എന്ന് യേശു ക്രിസ്തുവിനൊരു തോന്നലുണ്ടാകുന്നതും പിന്നീട് കൃഷിവളത്തിലേക്ക് പോകുന്നതൊക്കെ അതിന് ശേഷമുള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഗ്രീക്ക് പീപ്പിൾ എന്ന് പറയുന്നത് അന്ന് ആ സാഹചര്യത്തിൽ ഒരുപാട് വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മലയാളത്തെ വായിക്കുമ്പോൾ നമുക്കറിയാം യവനന്മാർ എന്നൊരു വാക്ക് ഒരുപാട് ഭാഗത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളായാലും പൗലോസിന്റെ ലേഖനങ്ങളായാലും യഹൂദന്മാര് യവനന്മാരും എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രീക്ക് ട്രഡീഷൻസ് അവരുടെ ലൈഫ് സ്റ്റൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്തതിനെ കുറിച്ച് പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ജൂയിഷ് പീപ്പിൾ വേർ അണ്ടർ ദ റോമൻ എംപയർ. അത് അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് റോമൻ ഗവർണറായ പോൺഷ്യസ് പൈലറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി വിസ്തരിക്കുന്നതിനെ കുറിച്ചും, അതുപോലെ തന്നെ അഗസ്തോസ് കൈസറിന്റെ പേർവഴി ചാർത്തലിനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കൾച്ചർ അന്നത്തെ ജൂയിഷ് പീപ്പിളിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ സമയത്തും ഉണ്ടായിരുന്ന ന്യൂ ടെസ്റ്റമെന്റ് പീരീഡിലെ ജൂയിഷ് പീപ്പിൾ നടത്തിയിരുന്ന ചില വിവാഹത്തിന്റെ കസ്റ്റംസിനെ കുറിച്ചുമാണ് ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞത്. ഞാൻ വീണ്ടും ഒന്നും കൂടി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഏകദേശം നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് എല്ലാം ഒന്നുകൂടി പറയുന്നില്ല. പ്രധാനമായിട്ടും ഇതിനകത്തിലെല്ലാം കോമൺ ആയിട്ട് കാണുന്നത് മോണോഗാമസ് വിവാഹമായിരുന്നു. ബെട്രോത്തലും അതുപോലെ തന്നെ മാരേജും രണ്ടും പ്രധാനമായിട്ട് മാറി മാറി നടത്തിയിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടിയെ പുരുഷൻ പോയി സ്വന്തമാക്കുന്ന, പണം കൊടുത്ത് സ്വന്തമാക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഓരോ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നിലവിൽ വന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ട് ചിന്തിച്ച മൂന്ന് കാര്യമാണ്: ന്യൂ ടെസ്റ്റമെന്റ് ടൈമിലുള്ള മാരേജ് എങ്ങനെയായിരുന്നുവെന്നും, അതുപോലെ തന്നെ ആ ന്യൂ ടെസ്റ്റമെന്റ് ടൈമിലെ ജൂയിഷ് പീപ്പിളിന്റെ ലൈഫിനെയും അവരുടെ കസ്റ്റംസിനെയും എങ്ങനെ ഹൗ ദ റോമൻ ആൻഡ് ഗ്രീക്ക് ട്രഡീഷൻസ് ഇൻഫ്ലുവൻസ് ദ പീപ്പിൾ ഇൻ ജൂയിഷ് കമ്മ്യൂണിറ്റി ഓഫ് ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നായിരുന്നു നമ്മൾ ഇത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചിന്തിച്ചത്. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതൊരു ഹിസ്റ്ററി ആയിട്ട് വേണമെങ്കിൽ പറയാം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മാരേജ് എന്ന് വേണമെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു ചെറിയൊരു ഭാഗം, അതായത് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിലുള്ള ഒരു ഹിസ്റ്ററി മാത്രമാണ് പറഞ്ഞത്. അതതിന് മുമ്പും കുറെ ഹിസ്റ്ററി ഉണ്ട്, അതിനുശേഷം ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. യേശുക്രിസ്തുവിന്റെ സമയത്ത് നടന്ന ചില സംഭവങ്ങളെ കുറിച്ച് മാത്രം ഇന്ന് പറഞ്ഞത്. ഇനി സെക്യുലർ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യില്ല. അതുകൊണ്ട് ഇനി നേരെ നമ്മൾ പുതിയ നിയമത്തിലെ വിവാഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും റൂൾസിനെ കുറിച്ചും ടൈപ്സിനെ കുറിച്ചും ഒക്കെയാണ് ഇനിയുള്ള ആഴ്ചകളിൽ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവാനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. കേട്ട എല്ലാവർക്കും നമ്മുടെ മാരേജ് ന്യൂ ടെസ്റ്റമെന്റ് കാലഘട്ടത്തില്, പുതിയ നിയമ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തില് കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നിരുന്നത്, അതിന്റെ ചടങ്ങുകളെ കുറിച്ചൊക്കെ ഒരു ഓവർവ്യൂ ഈ ക്ലാസ്സിലൂടെ ലഭിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് എടുത്ത ജോബി അച്ഛനോടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും നന്ദി അറിയിക്കുന്നു. ലിസാൻഡി ലൈൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, 5 മിനിറ്റ് മുമ്പ് ഡ്രോപ്പായി. അടുത്ത അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ആഴ്ച നമുക്ക് ബുധനും വ്യാഴവും ക്ലാസ് ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. അച്ഛാ നമുക്ക് പ്രാർത്ഥിച്ച ക്ലാസ് അവസാനിപ്പിക്കാം. അച്ഛാ
ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ റൂപ്പായോ അല്ലെങ്കിൽ ആരെങ്കിലും ഓഫീസ് ബ്രദേഴ്സിനെ ഇത് കേൾക്കുന്നവരെ അറിയിക്കണം. എന്നാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതാണെന്നെങ്കിലും ഒന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു. അതുപോലെ ഓരോ ഭാഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആൾക്കാർക്ക് സംശയങ്ങൾ കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും എങ്ങനെയെങ്കിലും ത്രൂ ഓഫീസ് ബോയ്സ് ഓർ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്നോടോ നിങ്ങൾ കൺവേ ചെയ്യുക. ഞാനതെല്ലാം കീപ്പ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഇതുപോലുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായ സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിൽ എന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി, ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. ക്രൂയലായുസോൻ 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 ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഉത്തരം ഉള്ളു ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി പാർക്കുമോ. ശുദ്ധമുള്ള പിതാവേ ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ, രക്ഷിതമായ പുത്രായ നിന്റെ ജയമുള്ള സ്ത്രീമായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ, ശുദ്ധമുള്ള ഓരോ സഹായശുദ്ധമുള്ള നിന്റെ കുടിയിരിക്കുന്നവനങ്ങളായി ഞങ്ങളെ ചുമക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ നേരെ വക്കീലും കാലക്കും എല്ലാ സമയങ്ങളും എന്റെ ദൈവത്തിരുച്ചടയിൻ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. പറക്കുമോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ദുഹായുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും മർത്തമറിയും സമാജത്തിന്റെ മേലും എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും പ്രത്യേക നമ്മൾ നടത്തുന്നതായ ബൈബിൾ ക്ലാസ്സിന്റെ മേലും പി എച്ച് ഡിയുടെ മേലും അതിലല്പമായ അധികമായോ സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും വൈദിക ശ്രേഷ്ഠരുടെ മേലും അൽമായ നേതൃത്വത്തിന്റെ മേലും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴെപ്പോഴും എന്നെ കൊണ്ടുവരിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ, താങ്ക് യു എവ്രിവൺ.